ബോധശാസ്ത്രത്തിന്റെ എട്ടാമത്തെ പുസ്തകമായ വ്യക്തിബോധത്തിൽ നിന്നും മഹാബോധത്തിലേക്ക് കേൾക്കാൻ സന്മനസ് കാണിച്ച മാന്യ ശ്രോതാവിന് നമസ്കാരം. അവതാരിക. ജീവിതം അനുഭവങ്ങൾ കൊണ്ട് യാഥാർത്ഥ്യവും അറിവുകൊണ്ട് നശ്വരവുമാണ് എന്ന് ഒരുവന് തോന്നിയാൽ ജീവിതം ദുസ്സഹമാകും. പരസ്പരം എതിരായി നിൽക്കുന്ന രണ്ട് സത്യങ്ങളെ ഒരുമിച്ച് ഉൾക്കൊള്ളാൻ ബുദ്ധിക്ക് സാധ്യമല്ല. അതിനാൽ മനുഷ്യർ അനുഭവമാകുന്ന ജീവിതത്തെ സ്വീകരിച്ച് അറിവായ ജീവിതത്തെ തള്ളിക്കളഞ്ഞു. ആത്മീയനായാലും ഭൗതികനായാലും സ്ഥിതി ഒന്നു തന്നെ. നശ്വരമാണ് എന്ന അറിവിനെ തള്ളിയാലും യാഥാർത്ഥ്യമാണ് എന്ന അനുഭവത്തെ തള്ളിയാലും ജീവിതം ദുഃഖവും വേദനയും കൊണ്ട് ദുസ്സഹമാകും. കാരണം അറിയുന്ന വ്യക്തിബോധം സത്യമാണ്. അത് ദേഹത്തെ പോലെ നശിച്ചു പോകുന്നതല്ല. ദേഹം വേദനയെയും സുഖത്തെയും ബോധത്തിന് അനുഭവപ്പെടുത്തി കൊടുക്കുന്ന മാധ്യമം ആയതിനാൽ അതിന്റെ നിലനിൽപ്പ് മിഥ്യയാണെന്ന് ഉൾക്കൊള്ളാനും സാധ്യമല്ല. അതിനാൽ അനുഭവങ്ങളെ ജീവിത യാഥാർത്ഥ്യങ്ങളായി ന്യായീകരിക്കുന്ന യുക്തികൾക്ക് മനുഷ്യർ രൂപം നൽകി. യുക്തി കൊണ്ട് സ്വയം സമാധാനിക്കാമെന്നല്ലാതെ നശ്വരതയെ യാഥാർത്ഥ്യം ആക്കാൻ സാധ്യമല്ല. അത് കേവല യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മെ കൂടുതലായി അകറ്റുകയും ചെയ്യും. അങ്ങനെയായാൽ എല്ലാവരും ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണെന്ന സത്യം സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിച്ചവരിൽ ഒരു വിഭാഗം ദുഃഖവും വേദനയും ജീവിതത്തെ മിക്കവാറും കീഴടക്കുന്നത് കണ്ട് ആത്മഹത്യയും മയക്കുമരുന്നുകളും മദ്യവും ഒരു ഫോം വഴിയായി സ്വീകരിച്ചു. മറ്റൊരു വിഭാഗം ബുദ്ധിയും ആത്മീയതയും കൊണ്ട് ഇവയെ പല രീതിയിലും പരിഹരിക്കാൻ ശ്രമിച്ചു. നിരന്തരമായ ദുഃഖവും വേദനയും നൈമിഷിക സന്തോഷവും സുഖവും താഴ്ന്ന ബോധത്തിന്റെ സ്വാഭാവികതയാണെന്ന് മനസ്സിലാക്കിയാൽ അത് ഉപേക്ഷിച്ച് ഉയർന്ന ബോധത്തിൽ ശാശ്വതമായതും പരമാനന്ദവുമായ ഒരു നിലനിൽപ്പ് സാധ്യമാണോ എന്ന് അന്വേഷിക്കണം. ജാഗ്രത്, തുരിയം എന്നീ രണ്ട് ബോധതലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള സാധ്യതയാണ് ഈ പുസ്തകം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ബോധം ഖണ്ഡിക്കപ്പെട്ട് വ്യക്തിബോധം ആയെന്നും അത് ചലിക്കുന്നു എന്നും വികാരങ്ങളിൽ ജീവിക്കുന്നു എന്നുമുള്ള അനുഭവത്തെ ജാഗ്രത് എന്നും ബോധം അഖണ്ഡ നിശ്ചല നിസ്സംഗമാണെന്ന അനുഭവത്തെ തുരിയം എന്നും പറയുന്നു. അവയിൽ ഏതു സ്വീകരിച്ചാലും അത് ശരി തന്നെയാണ്. കാരണം ദേഹത്തിന്റെ സാന്നിധ്യം തുരിയം എന്ന ശുദ്ധബോധത്തെ ജാഗ്രതയായി തോന്നിക്കുന്നു എന്നേയുള്ളൂ. ഒരു ലക്ഷ്യവുമില്ലാത്ത ജീവിതത്തിനു വേണ്ടി ഏത് കഠിനവേദനയും സഹിക്കാൻ തയ്യാറാകുന്നതിനു മുമ്പിൽ അറിവുകളും അനുഭവങ്ങളും മാത്രമല്ല ദൈവം പോലും തോറ്റുപോകും. ജീവിതം ഒരു വ്യക്തിബോധത്തിന്റെ അവകാശവും സ്വാതന്ത്ര്യവുമാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുമ്പോൾ വേദനയും ദുഃഖവും മരണശേഷവും തുടരുമെന്നുകൂടി അറിയേണ്ടതുണ്ട്. ജീവിതത്തിന്റെ അർത്ഥം അന്വേഷിക്കുന്നു എന്ന് നടിക്കുന്ന ഒരു കൂട്ടം ആത്മീയ അന്വേഷകർ ഈ ഭൂമിയിലുണ്ട്. അവരിൽ ചിലർ സത്യം അന്വേഷിച്ച് സന്യാസിനി സന്യാസികളായും മറ്റു ചിലർ സേവകരായും പിന്നെ ഒരു കൂട്ടർ അവധൂതന്മാരും ബ്രഹ്മചാരികളുമായി ഹിമാലയത്തിൽ പോലും ജീവിക്കുന്നു. മഞ്ഞുമൂടിയ ഹിമാലയവും സത്യവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഇതുവരെയും ആരും കണ്ടെത്തിയിട്ടുമില്ല. സത്യം അഥവാ ദൈവം അഥവാ കേവല യാഥാർത്ഥ്യം നിർവചിക്കുവാനും ഭാഷ കൊണ്ട് ബോധ്യപ്പെടുത്തുവാനും അനുഭവിക്കുവാനും സാധ്യമല്ല എന്നാണ് പുരാതന കാലം തൊട്ടേ മനുഷ്യർ പറഞ്ഞു പരത്തുന്നത്. വെറും 2 മണിക്കൂർ കൊണ്ട് സത്യം എന്തെന്ന് ബോധ്യപ്പെടുത്താൻ ബോധശാസ്ത്രത്തിന് കഴിയും. അങ്ങനെ നാൻസൺ സ്കൂൾ ഓഫ് അവയറോളജിയിൽ സത്യം അന്വേഷിച്ചു വന്നവരിൽ എല്ലാവരും അത് ബോധ്യപ്പെട്ട് പോവുകയും ചെയ്തു. പിന്നീട് അവരാരും ഒരിക്കൽ പോലും തിരിച്ചു വന്നില്ല. സത്യത്തെക്കുറിച്ച് അവരാരും എതിർപ്പും സംശയവും ഉന്നയിച്ചതുമില്ല. പിന്നെ എന്തുകൊണ്ട് അവർ തിരിച്ചു വന്ന് ഞങ്ങൾക്ക് ദൈവത്തെ അനുഭവപ്പെടുത്തി തരണമെന്ന് ആവശ്യപ്പെട്ടില്ല? ഇവിടെയാണ് സത്യാന്വേഷകന്റെ തട്ടിപ്പ് പുറത്തു ചാടുന്നത്. ദൈവത്തെ അന്വേഷിച്ച് പ്രത്യേക വസ്ത്രവും ഉത്തരീയവും ധരിച്ച് താടിയും വളർത്തി തോളിലൊരു സഞ്ചിയും തൂക്കി നടക്കുന്നവർ കുടുംബ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നവരെക്കാളും ഭീരുക്കളും മടിയന്മാരും സുഖലോലുപരുമാണ്. ഒരധ്വാനവും ചെയ്യാതെ മറ്റുള്ളവരുടെ സമ്പത്ത് സംഭാവനയായി സ്വീകരിക്കുന്ന ആധുനിക ഭിക്ഷക്കാരാണിവർ. ചമ്രം പടഞ്ഞിരുന്ന് ധ്യാനിച്ചാൽ മനസ്സ് നഷ്ടപ്പെടുമെന്നും ദൈവത്തെ അനുഭൂതികളായും നിറങ്ങളായും ഊർജമായും കുണ്ടലിനി ശക്തിയായും അനുഭവിക്കാമെന്നും മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്താൽ ദൈവത്തിൽ എത്തിച്ചേരാമെന്നും ഇവർ പറഞ്ഞു പരത്തുന്നു. ജാഗ്രത് എന്ന താഴ്ന്ന ബോധാവസ്ഥയുടെ വിഭ്രമ മതിഭ്രമാനുഭവങ്ങളാണോ ഇവയെല്ലാമെന്ന് അവർ അന്വേഷിച്ചിട്ടില്ല. രാസവസ്തുക്കളായ മയക്കുമരുന്നും മദ്യവും ഉപയോഗിച്ച് അനുഭൂതികളിൽ ലയിക്കുന്നവരും ഇതേ അനുഭവങ്ങൾ തന്നെയാണ് അനുഭവിക്കുന്നത്. ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകണമെങ്കിൽ അല്പമെങ്കിലും ബോധം ഉയർന്നേ പറ്റൂ. താഴ്ന്ന ബോധത്തിലാണ് നാം എല്ലാം ജനിക്കുന്നത്. അതിന് കാരണക്കാരായ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ ബോധം വീണ്ടും താഴ്ത്തുവാനേ കഴിയുകയുള്ളൂ. പക്ഷേ താഴ്ത്തുന്നുവെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല. കാരണം അവരുടെ ജീവിതാനുഭവങ്ങൾ അവരുടെയും ബോധത്തെ താഴ്ത്തുകയാണ് ചെയ്തത്. ബുദ്ധിയോടൊപ്പം ബോധം വളരുമെന്നത് തെറ്റായ ധാരണയാണ്. അതിന്റെ തെളിവാണ് ബുദ്ധിയും വിദ്യാഭ്യാസവും കൂടുതലുള്ളവർ ഭീകര പ്രവർത്തനങ്ങളും ലൈംഗിക കുറ്റകൃത്യങ്ങളും ആത്മഹത്യയും കൊലപാതകവുമെല്ലാം ചെയ്യുന്നത്. ഇവയെല്ലാം താഴ്ന്ന ബോധത്തിന്റെയും ഉയർന്ന ബുദ്ധിയുടെയും സ്വാഭാവിക പരിണാമമാണ്. സ്വാഭാവികതയ്ക്ക് പരിഹാരം എളുപ്പമല്ല. ഉയർന്ന ബോധം ഉയർന്ന ബുദ്ധിയിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണെന്നും അതിന്റെ പിന്നിലുള്ള ആത്മീയ ഭൗതിക അനുഭവങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്നും താഴ്ന്ന ബോധത്തിന്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നുമാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ബുദ്ധി, ബോധം, അവബോധം, മനസ്സ് ഇവയെല്ലാം എന്താണ്? അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? ഇവ നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയ്ക്ക് മാർഗനിർദ്ദേശം നൽകുന്ന മാതാപിതാക്കളും അധ്യാപകരും ആത്മീയ നേതാക്കളും, അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തെയും മറ്റ് ജീവജാലങ്ങളെയും മാത്രമല്ല പ്രകൃതിയെ തന്നെ നശിപ്പിച്ചു കളയുന്ന ഒരു തലമുറ ഉയർന്നു വരുന്നതിന് സാക്ഷിയാകേണ്ടി വരും. ലോകം മുഴുവനുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫീസ് വാങ്ങി സ്വാർത്ഥതയായ വ്യക്തിത്വത്തെ വികസിപ്പിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഈ സ്കൂൾ ഫീസ് നൽകി വ്യക്തിത്വത്തെ നശിപ്പിക്കുവാൻ പഠിപ്പിക്കുന്നു. വ്യക്തിബോധത്തിൽ നിന്നും വ്യക്തിത്വത്തെ ഇല്ലാതാക്കിയാൽ ശേഷിക്കുന്നത് ബോധമെന്ന സത്യം മാത്രമാണ്. ബോധം ബുദ്ധിക്ക് നൽകുന്ന വ്യക്തത സമൂഹത്തെ സമാധാനത്തിലും സന്തോഷത്തിലും സുഖത്തിലും സമ്പന്നതയിലും നിലനിർത്തുന്നു. കൃതയുഗത്തിന് സമാനമായ അത്തരം സമൂഹത്തിൽ സ്വാർത്ഥത മൂലമുള്ള ദാരിദ്ര്യവും ദുഃഖവും യുദ്ധവും അരാജകത്വവും അഴിമതിയും നിലനിൽക്കുകയില്ല. അങ്ങനെയുള്ള സമൂഹത്തെ നിലനിർത്താൻ നിയമങ്ങളുടെ ആവശ്യം പോലും വരികയില്ല. മനുഷ്യരുടെ എല്ലാ വേദനകൾക്കും ദുഃഖത്തിനും സുഖത്തിനും സന്തോഷത്തിനും കാരണം കേവല യാഥാർത്ഥ്യം അഥവാ ദൈവം അഥവാ ബോധം തിരിച്ചറിവും ശ്രദ്ധയും ഓർമ്മയും അനുഭവവുമായി താഴ്ന്നു പോകുന്നതുകൊണ്ടാണ്. ബോധം ഒരു ദേഹത്തോട് അവബോധമായി ബന്ധപ്പെട്ടാൽ ആ നിമിഷം അത് വ്യക്തിബോധമായി അധപ്പതിച്ച് ജാഗ്രത്തിൽ ഉണരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഓരോ വ്യക്തിബോധവും തന്റെ നിലനിൽപ്പിനും സുഖത്തിനും ഊർജം ആവശ്യമാണെന്നും അത് നേടാൻ കർമ്മ പ്രാരബ്ധങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും തിരിച്ചറിഞ്ഞാൽ സ്വാർത്ഥനായി മാറുന്നു. അങ്ങനെ എല്ലാവരും ഊർജം ശേഖരിക്കുന്നതിൽ സ്വാർത്ഥരായി മാറിയാൽ അവിടെ സന്തോഷവും സുഖവും നൈമിഷികമായി മാറുകയും ദുഃഖവും വേദനയും അസഹനീയമാകുകയും ചെയ്യും. കാരണം ഊർജം പണമായും സമ്പത്തായും മാറ്റി ശേഖരിക്കാൻ കഴിയുമെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. അങ്ങനെ ഏകമായ ബോധം ഓരോ ദേഹത്തിലും താൻ ഒരു പ്രത്യേക വ്യക്തിബോധമാണെന്ന അജ്ഞതയിൽ കുടുങ്ങിപ്പോകുന്നു. ജ്ഞാനേന്ദ്രിയങ്ങൾ നൽകുന്ന നിലനിൽപ്പിന്റെ അനുഭവങ്ങൾ സത്യമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന കാലത്തോളം ദേഹം മരിച്ചാലും വ്യക്തിബോധത്തിന് മരിക്കാൻ കഴിയുകയില്ല. ഈ പ്രശ്നം ആധുനിക മനുഷ്യൻ ഗൗരവമായി എടുത്തേ പറ്റൂ. കേവല യാഥാർത്ഥ്യത്തിൽ നിന്നും ഭ്രമം കൊണ്ടുണ്ടാക്കപ്പെട്ട ആപേക്ഷിക യാഥാർത്ഥ്യത്തിലേക്ക് ഉണരുമ്പോൾ ബോധം തന്റെ സത്വം മറന്നുപോകുന്നു. ഈ മറവിയെ ഇല്ലാതാക്കി തിരിച്ച് കേവല യാഥാർത്ഥ്യത്തിലേക്ക് പോകാൻ എളുപ്പം കഴിയുകയില്ല. അതായത് ബോധം ദേഹപദാർത്ഥത്തോട് വീണ്ടും വീണ്ടും ചേർന്ന് ജനിക്കുന്നു മരിക്കുന്നു എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കും. വ്യക്തിബോധത്തിന്റെ ഈ മരണമില്ലായ്മ ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുന്നതാണ്. ഉറക്കമുണരാൻ 8 മണിക്കൂർ ആവശ്യമാണെങ്കിൽ മരണം കഴിഞ്ഞ് പുതിയ ദേഹത്തിൽ ഭ്രമിച്ച് ഉണരാൻ ഏകദേശം 5-6 വർഷം വേണ്ടിവരുമെന്നേയുള്ളൂ. ഉറക്കമുണർന്നാൽ താൻ പഴയ വ്യക്തിയാണെന്ന അനുഭവം, മരണം കഴിഞ്ഞ് ഉണർന്നാൽ താൻ ആദ്യമായി ജനിച്ച വ്യക്തി എന്ന അനുഭവം, അത്രയ്ക്ക് വ്യത്യാസമേയുള്ളൂ. എന്നാൽ വേദനയുടെയും ദുഃഖത്തിന്റെയും കാര്യത്തിൽ കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാകുകയില്ല. വ്യക്തിബോധത്തിൽ നിന്നും വ്യക്തിത്വത്തെ നശിപ്പിച്ച് ബോധത്തെ അതിന്റെ സ്രോതസ്സിൽ ലയിപ്പിക്കുന്നതിനെയാണ് മോക്ഷം അഥവാ നിർവ്വാണ അഥവാ നിത്യജീവൻ എന്ന് പറയുന്നത്. വ്യക്തിത്വത്തിന് ആധാരമായ വികാരങ്ങൾ ഇല്ലാതായാൽ ജീവിതത്തിന് അർത്ഥമില്ല എന്നാണ് ആധുനിക സമൂഹം പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. വ്യക്തിത്വം ഇല്ലാതാക്കി ബോധത്തിൽ ഉയർന്നവരല്ല ഇത് പ്രചരിപ്പിച്ചത് എന്നോർക്കണം. വ്യക്തിബോധത്തിൽ നിന്ന് വ്യക്തിത്വം നശിപ്പിക്കപ്പെട്ടാൽ ബാക്കിയാകുന്ന ബോധം പരമാനന്ദ സുഖമായും സന്തോഷമായും മരണം വരെയും മരണശേഷവും നിലനിൽക്കുമോ എന്ന് ഇന്നുവരെ ആരും പരീക്ഷിച്ചു നോക്കിയിട്ടില്ല. അതിനൊരു ശാസ്ത്രീയ മാർഗം കണ്ടെത്തിയിട്ടുമില്ല. മനസ്സിനെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് വേദാന്തങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആധുനിക മനുഷ്യന് മനസ്സിലാകുന്ന ശാസ്ത്രീയ മാർഗങ്ങൾ അതിലില്ല. മാൻസൺ സ്കൂൾ ഓഫ് അവയറോളജി അത്തരം ഒരു സ്കൂളിന്റെ തുടക്കമാണ്. ഉയർന്ന ബോധത്തിൽ, അദ്വൈതാനുഭവത്തിൽ, സമാധാനത്തിലും സന്തോഷത്തിലും സുഖത്തിലും സമ്പന്നതയിലും 365 ദിവസവും നിലനിൽക്കുന്നത് എങ്ങനെയെന്നും ജനന മരണ ഭ്രമങ്ങളിൽ നിന്ന് പുറത്തുവരാൻ ശാസ്ത്രീയമായി എങ്ങനെ കഴിയുമെന്നുമാണ് ഈ സ്കൂൾ തെളിയിക്കുന്നത്. സംവാദത്തിന്റെ രൂപത്തിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് ഒരു അവധൂതൻ ബോധശാസ്ത്രത്തിന്റെ മാസ്റ്ററോട് ചോദിക്കുന്ന 101 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇതിലെ വിഷയം. ലളിതമായ സത്യത്തെ ലളിതമായി തന്നെ പ്രതിപാദിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാർഗം സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യരിലും തിരിച്ചറിവും ശ്രദ്ധയും ഓർമ്മയും അനുഭവങ്ങളുമായി വിളങ്ങുന്ന ബോധം തുരിയമെന്ന അവസ്ഥയിലുള്ള അഖണ്ഡ നിശ്ചല നിസ്സംഗമായ ബോധം ദൈവമല്ലാതെ മറ്റൊന്നുമല്ല. എന്നാൽ അത് ദൈവമാണെന്ന് ആർക്കും ഇതുവരെ അനുഭവപ്പെട്ടതായി തെളിവുകളില്ല. അത്തരം അറിവുകൾ വേദാന്തങ്ങളിലും ഉപനിഷത്തുക്കളിലും ഉണ്ടെന്ന് കാണാം. എന്നാൽ ബോധത്തെ ദൈവമായി അനുഭവിക്കാൻ കഴിയാതിരുന്ന ജ്ഞാനികൾ വ്യാഖ്യാനങ്ങളും ആസ്വാദനങ്ങളും എഴുതി അവയുടെ അന്തസത്ത നശിപ്പിച്ച് അപഹാസ്യമാക്കിക്കളഞ്ഞു. വരും തലമുറകളെ സത്യം ബോധ്യപ്പെടുത്തുന്ന ഇത്തരം അറിവുകളുടെ പദാനുപത തർജ്ജമയാണ് നമുക്ക് ആവശ്യം. അവയെ വ്യാഖ്യാനിക്കുന്നതും ആസ്വാദനമാക്കുന്നതും ക്രിമിനൽ കുറ്റമായി സമൂഹം കാണണം. ലളിതമായ ഒന്നിനെ സങ്കീർണമായ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ലളിതമായത് സങ്കീർണമായി പോകുമെന്ന് മനസ്സിലാക്കണം. ബുദ്ധി എത്രത്തോളം സങ്കീർണമാകുന്നുവോ അത്രത്തോളം ബോധം താഴ്ന്നു പോകുന്നു. അതാണ് ഈ പുസ്തകം വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. ഗ്രന്ഥകാരൻ മാക്സി ഡിക്കോസ്റ്റ. 1954 കൊച്ചിയിൽ ജനനം. ഭൗതികശാസ്ത്രത്തിൽ ബിരുദം. 44-ാമത്തെ വയസ്സിൽ സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. 15 വർഷത്തെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ നിന്ന് ബോധശാസ്ത്രം എന്ന ശാസ്ത്രശാഖയുടെ അടിസ്ഥാന നിയമങ്ങൾ കണ്ടെത്തി. ബോധശാസ്ത്രത്തിന്റെ ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ ദൈവത്തെ അനുഭവിപ്പിക്കുക എന്നതാണ് ബോധശാസ്ത്രത്തിന്റെ ലക്ഷ്യം. അധ്യായം 1. നിഷേധിക്കാൻ കഴിയാത്ത സത്യം. ചോദ്യം 1. അവധൂതൻ. വികാരങ്ങളിൽ നിസ്സംഗനും യുക്തിയിൽ വസ്തുനിഷ്ഠതയുള്ളവനും നന്മയ്ക്കും തിന്മയ്ക്കും അതീതനായവനും കടങ്ങളും കടപ്പാടുകളും മമതാബന്ധങ്ങളും ഇല്ലാത്തവനും പൂർണ്ണ സ്വതന്ത്രനും സ്വന്തം അധ്വാന ഫലത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവനും അദ്വൈത അനുഭവിയുമായ ഗുരുവിന് നമസ്കാരം. വ്യാജ ഗുരുക്കന്മാരാലും ആൾദൈവങ്ങളാലും ആത്മീയ ശാസ്ത്രങ്ങളാലും വഴിതെറ്റിക്കപ്പെട്ട് അനേക വർഷങ്ങൾ സത്യം അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ എന്നെ അങ്ങയുടെ അടുക്കൽ എത്താൻ ഇടയാക്കിയ എന്റെ ഉള്ളിൽ വിളങ്ങുന്ന ബോധസ്വരൂപനായ ദൈവത്തിന് നന്ദി. ദക്ഷിണയായി വയ്ക്കാൻ ആത്മാർത്ഥമായ ഒരു അന്വേഷകന്റെ ഹൃദയമല്ലാതെ മറ്റൊന്നും എന്റെ പക്കലില്ല. സ്വീകരിച്ചാലും നിഷേധിച്ചാലും ഇവിടം വിട്ടു പോകാൻ മറ്റൊരിടവുമില്ല. സ്വീകരിക്കും വരെ കാത്തു നിൽക്കും. മാസ്റ്റർ: നീ ആരാണ്? എന്ത് സത്യമാണ് നീ അന്വേഷിക്കുന്നത്? ചോദ്യം 2. അവധൂതൻ. മതവും ജാതിയും വർഗവും നാമവുമെല്ലാം ജന്മം കൊണ്ട് ലഭിച്ചതാണെന്ന് യുക്തി കൊണ്ട് മനസ്സിലാക്കിയ ഒരു സാധാരണ മനുഷ്യൻ. വേദനയും ദുഃഖവും കൊണ്ട് നിറഞ്ഞതും തിരഞ്ഞെടുക്കാൻ കഴിയാത്തതുമായ ജീവിതം ആരാണ് നൽകിയത്? എന്തിനു നൽകപ്പെട്ടു? മറ്റ് ജീവജാലങ്ങൾക്ക് നൽകപ്പെടാത്തതും എന്നാൽ മനുഷ്യന് മാത്രം നൽകപ്പെട്ടതുമായ ബോധം എന്താണ്? ജനന മരണങ്ങളുടെ അർത്ഥം എന്ത്? എന്നീ സത്യങ്ങളാണ് അന്വേഷിക്കുന്നത്. അനേക വർഷത്തെ ധ്യാനവും അന്വേഷണവും എന്നെ ജ്ഞാനിയാക്കുകയും കുറെ അതീന്ദ്രിയ അനുഭവങ്ങൾ ലഭിക്കുകയും ചെയ്തെങ്കിലും ബോധവും ദേഹവും 2 എന്ന അദ്വൈത അനുഭവത്തിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം അഥവാ മോക്ഷം അഥവാ പരമാനന്ദം അനുഭവമാകാത്തിടത്തോളം അവ കൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കി. മനസ്സ് തിന്മയിൽ നിന്ന് അല്പം നന്മയിലേക്ക് മാറി മഹാത്മ ചമഞ്ഞു എന്നല്ലാതെ മനസ്സിന്റെ അസ്വസ്ഥതയും നിലനിൽപ്പിന്റെ പ്രാരബ്ധങ്ങളും അവസാനിക്കുന്നതായി കാണുന്നില്ല. അജ്ഞത നീങ്ങിയാൽ മാനസിക ദുഃഖം നീങ്ങിയേക്കാം, പക്ഷേ ശാരീരിക വേദനയ്ക്ക് അത് പരിഹാരമല്ല. അതിനാൽ ശാരീരിക വേദനയാണ് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നമെന്ന് ഞാൻ മനസ്സിലാക്കി. ജ്ഞാനത്തിൽ പാപം ചെയ്യാതെ നിഷ്കാമകർമ്മിയായി ജീവിച്ചാൽ മരണശേഷം സ്വർഗവും മോക്ഷവും ലഭിക്കുമെന്ന് മതങ്ങളും ബ്രഹ്മത്തെ ഉപാസിച്ചാൽ ബ്രഹ്മമായി മാറാമെന്ന് വേദാന്തങ്ങളും പഠിപ്പിക്കുന്നു. മരണശേഷമുള്ള ഒരു സ്വർഗവും മോക്ഷവും ബ്രഹ്മവും എനിക്ക് ആവശ്യമില്ല. ജീവിച്ചിരിക്കെ നിർവാണ അഥവാ ജീവൻ മുക്തി എന്ന മോക്ഷാവസ്ഥ ഉണ്ടെന്നും അതിന് ജ്ഞാനവും ധ്യാനവും പോലും തടസ്സമാണെന്ന് അഷ്ടാവക്ര ഗീത എന്ന വേദാന്ത കൃതിയിൽ നിന്ന് എനിക്ക് ബോധ്യമായി. എന്നാൽ ജ്ഞാനവും ധ്യാനവും പോലും ആവശ്യമില്ലാതെ ബോധത്തിൽ ഉയരാനും ബോധവും ദേഹവും 2 എന്ന അനുഭവത്തിലേക്ക് ഉണരാനുമുള്ള മാർഗം അങ്ങേക്കല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ ശരണപ്പെടുന്നത്. ജനനം മരണങ്ങളിൽ നിന്നുള്ള മോചനത്തിന്റെ രഹസ്യം എന്നെ അനുഭവപ്പെടുത്തിയാലും. മാസ്റ്റർ, ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും ശാരീരിക വേദനകൾ അനുഭവിക്കുന്നുണ്ട്. മനുഷ്യരിൽ കുറെ പേർ മാംസഭോജികളായതുകൊണ്ട് തന്നെ ജീവജാലങ്ങളുടെ വേദന ഇരട്ടിക്കുന്നു. ശാരീരിക വേദന നിലനിൽപ്പിന്റെ ഭാഗമാണെന്നാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ നിനക്ക് മാത്രം ശാരീരിക വേദന എങ്ങനെ ഒരു പ്രശ്നമായി? ചോദ്യം 3. അവധൂതൻ, വേദനയെക്കുറിച്ചുള്ള എന്റെ ഗവേഷണത്തിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ കണ്ടെത്തുകയുണ്ടായി. മനുഷ്യനൊഴിച്ചുള്ള ഒരു ജീവിയും വേദന അനുഭവിക്കുന്നു എന്ന് അറിയുന്നവരല്ല. അബോധത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് വേദന നിലനിൽപ്പിന്റെ ഉൾപ്രേരണ അഥവാ ഇൻസ്റ്റിങ്ക്ട് മാത്രമാണ്, അല്ലാതെ അനുഭവമല്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവരിൽ ദുഃഖവും ആത്മഹത്യയും ഭ്രാന്തും ഇല്ല എന്നത്. മനുഷ്യനൊഴിച്ചുള്ള ജീവജാലങ്ങൾക്ക് സ്ഥലകാലബോധത്തെ ഓർമ്മ കൊണ്ട് കോർത്തിണക്കാനുള്ള കഴിവില്ല. അവബോധം ഇല്ലാത്തതാണ് അതിന്റെ കാരണം. ബോധം അവബോധമായി നിൽക്കുന്ന മനുഷ്യനിൽ മാത്രമേ വേദന ഭ്രാന്ത് പിടിപ്പിക്കുന്ന അനുഭവമായി മാറാറുള്ളൂ. മാസ്റ്റർ, വേദന ഭ്രാന്ത് പിടിപ്പിക്കുന്ന അനുഭവമാണെങ്കിലും ബോധമാണ് വേദന അനുഭവിക്കുന്നത് എന്നതിന് എന്താണ് തെളിവ്? ചോദ്യം 4. അവധൂതൻ, കല്ലിൽ തലയടിച്ചു വീണ് 3 മാസത്തോളം ഓർമ്മ നഷ്ടപ്പെട്ട ഒരാളെ എനിക്കറിയാം. ഈ കാലയളവിൽ അയാൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഒരു പ്രത്യേക സംവിധാനത്തിൽ ജീവിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും എല്ലാ പ്രാഥമിക ആവശ്യങ്ങളും സ്വയം നിറവേറ്റുകയും മുറിവിന്റെ വേദന അനുഭവിക്കുന്നു എന്ന് പ്രകടിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. 4 മാസം ബോധം തിരിച്ചറിവായി വീണ്ടും വരികയും ചെയ്തു. ഈ രീതിയിൽ ഓർമ്മ നഷ്ടപ്പെട്ട് വീണ്ടും ഓർമ്മയിലേക്ക് തിരിച്ചു വന്നവരാരും തങ്ങൾ ഒരു തരത്തിലുള്ള വേദനയും അനുഭവിച്ചിരുന്നുവെന്ന് സമ്മതിക്കുന്നില്ല. ബോധം തിരിച്ചറിവായും ഓർമ്മയായും ബുദ്ധിയോട് ബന്ധപ്പെട്ടില്ലെങ്കിൽ വേദന അനുഭവമാകുന്നത് മറ്റൊരു രീതിയിലാണെന്ന് ഈ സംഭവം തെളിവ് നൽകുന്നു. അതിനാൽ മനുഷ്യന്റെ ദുഃഖവും വേദനയും വളരെ പ്രസക്തമായി മാറുന്നു. മാസ്റ്റർ, ഓർമ്മശക്തിയും അനുഭവവും കൊണ്ട് എല്ലാവരും ജ്ഞാനിയാകാൻ ശ്രമിക്കുകയും പാശ്ചാത്യ ശാസ്ത്രജ്ഞർ പോലും ധ്യാനത്തെ മോക്ഷമാർഗമെന്ന് അംഗീകരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ഈ ലോകത്ത് ജ്ഞാനവും ധ്യാനവും വേണ്ടെന്ന് വയ്ക്കാൻ ആരെങ്കിലും ശ്രമിക്കുമോ? ചോദ്യം 5. അവധൂതൻ, ചെറുപ്പം മുതലേ അജ്ഞാനമാണ് മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പഠിപ്പിക്കപ്പെട്ടിരുന്നു. അങ്ങനെ എന്റെയും മറ്റുള്ളവരുടെയും അജ്ഞാനത്തെയും പാപത്തെയും തിന്മകളെയും കുറിച്ച് ആഴത്തിൽ പഠിച്ചു. അപ്പോഴാണ് ഇവയെല്ലാം മനുഷ്യരുടെ വെറും സങ്കല്പങ്ങളാണെന്ന് മനസ്സിലായത്. നിലനിൽപ്പിന്റെ ആഗ്രഹങ്ങളിൽ പരസ്പരം ഇടപെടുമ്പോൾ മാത്രമാണ് ഇവയ്ക്കെല്ലാം അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നത്. ബോധം തിരിച്ചറിവായും ഓർമ്മയായും നിൽക്കുന്ന മനുഷ്യരെല്ലാവരും ജ്ഞാനികളാണ്. പണ്ഡിതനും പാമരനും ധനികനും ദരിദ്രനുമെല്ലാം അവരവരുടേതായ തിരിച്ചറിവിന്റെ ജ്ഞാനത്തിലാണ് ജീവിക്കുന്നത്. ഒരാൾക്ക് ശരിയായത് അപരന് തെറ്റെന്ന് തോന്നുന്നതും ഒരാൾ അറിയുന്നത് മറ്റൊരാൾ അറിയാത്തതും അജ്ഞാനമാണെന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളുടെയും സങ്കല്പങ്ങളുടെയും വ്യത്യാസം കൊണ്ടാണ്. ബോധം തിരിച്ചറിവായി നിലനിൽക്കാത്ത ജീവജാലങ്ങൾക്ക് മാത്രമേ അജ്ഞാനമുള്ളൂ. ജ്ഞാനത്തിൽ നിന്നാണ് അജ്ഞാനബോധവും ദുഃഖവും പാപബോധവും തിന്മബോധവും കർമ്മഫലവും അനുസരണക്കേടുമെല്ലാം രൂപം കൊണ്ടത്. വ്യക്തിബോധം ഞാൻ എന്ന് അഹങ്കരിക്കുകയും എന്റേത് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് മാനസിക ദുഃഖം ഉണ്ടാകുന്നത്. വിവാഹം കഴിക്കാത്തത് കൊണ്ട് എന്റേതെന്ന് ചിന്തിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല. ബാക്കിയുണ്ടായിരുന്നവയെ നിഷ്പ്രയാസം എനിക്ക് തള്ളിക്കളയാനും കഴിഞ്ഞു. അതോടെ ഞാൻ ദുഃഖമുക്തനായ ഒരു അവധൂതനായി. ദുഃഖമുക്തൻ സ്വാഭാവികമായി കൂടുതൽ ജ്ഞാനിയാണ്. സ്വന്തം അഹങ്കാരവും മമതാബന്ധങ്ങളുടെ വികാരങ്ങളും കളയാൻ വേദാന്ത പഠനത്തിന്റെയും മതതത്വശാസ്ത്രങ്ങളുടെയും ആവശ്യമില്ല. സ്വന്തം മനസ്സിന്റെ വികാര വിചാരങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ജ്ഞാനം തനിയെ തെളിയേണ്ട മനസ്സിൽ വ്യക്തിബോധത്തെ അഹങ്കാരമായി വളർത്തിയതും വിവാഹത്തിന് പ്രേരിപ്പിച്ച് മമതാബന്ധങ്ങളിൽ അടിമയാകാനും പഠിപ്പിച്ചത് എന്റെ മാതാപിതാക്കളും അധ്യാപകരും സമൂഹവുമാണെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ യഥാർത്ഥ ജ്ഞാനം സ്വാഭാവികമായി വളരേണ്ട എന്നിൽ അജ്ഞതയുടെ വികാരാനുഭവങ്ങളെ വളർത്തി പിന്നീട് അതില്ലാതാക്കാൻ നന്മ, സ്നേഹം, സേവനം, അനുകമ്പ എന്നിവ ദൈവീക മൂല്യങ്ങളായി ഉപയോഗിക്കാൻ ആവശ്യപ്പെടുന്ന ഈ സമൂഹവും മതങ്ങളും ആത്മീയ ശാസ്ത്രങ്ങളുമെല്ലാം മനുഷ്യരെ കബളിപ്പിക്കുകയാണ്. ആയിരക്കണക്കിന് തലമുറകളിലായി ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന്റെ ഒരു വലിയ രഹസ്യമാണിത്. ഈ രഹസ്യം സൂക്ഷിക്കുന്നത് ആത്മീയ ഗുരുക്കന്മാരും ആൾദൈവങ്ങളും പുരോഹിതരുമാണെന്ന് വ്യക്തമായി. മാതാപിതാക്കളും അധ്യാപകരും ഇക്കാര്യത്തിൽ നിരപരാധികളാണ്. കാരണം അവരും എന്നെ പോലെ പഠിപ്പിക്കപ്പെട്ടവരാണ്. ജ്ഞാനികൾ സമൂഹത്തിന്റെ വ്യക്തിബോധത്തെ വളർത്തുന്നതിന് നൂതന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ കൊണ്ടുവരും. സ്വയം ബ്രഹ്മചാരികളും അല്ലാത്തവരുമായ ഇവർ മറ്റുള്ളവരെ വിവാഹം ചെയ്യുവാനും പ്രത്യുൽപാദനം നടത്തുവാനും ശക്തമായ മമതാബന്ധങ്ങൾ വളർത്തുവാനും പ്രേരിപ്പിക്കും. അതിനാവശ്യമായ ആരാധന സാധന രീതികൾ സംസ്കാരമായും ആചാരാനുഷ്ഠാനങ്ങളായും വളർത്തിയെടുക്കും. അജ്ഞതയെ ഇങ്ങനെ നിലനിർത്തിയാലേ ജ്ഞാനത്തെ ഉപയോഗിച്ച് ചൂഷണം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. അഹങ്കാരവും മമതാബന്ധങ്ങളും ഉപേക്ഷിച്ച് ദുഃഖമുക്തനായ ഞാൻ ശാരീരിക വേദനയിൽ തളർന്നുപോയി. വിശപ്പ് പോലും രോഗമാണെന്നും അതിന്റെ മരുന്നാണ് ആഹാരമെന്നും മനസ്സിലാക്കിയതോടെ വിദേഹമുക്തിയുടെ രഹസ്യം അന്വേഷിക്കാൻ തുടങ്ങി. അതിനെ സ്വായത്തമാക്കിയ ജ്ഞാനം പോലും തടസ്സമാണെന്ന് മനസ്സിലാക്കി. ധ്യാനത്തിലൂടെ മോക്ഷം നേടാമെന്ന് വേദാന്തങ്ങൾ പറയുന്നുണ്ടെങ്കിലും മോക്ഷത്തിന്റെ നിർവചനം അവ്യക്തമാണെന്ന് കാണാം. പരമാർത്ഥ ജ്ഞാനം നേടുന്നതിനെയാണ് വേദാന്തങ്ങൾ മോക്ഷം, നിർവാണ, ബോധോദയം എന്നെല്ലാം പറയുന്നത്. ഇനി ഒന്നും അറിയാൻ ബാക്കിയില്ല എന്ന അറിവിനെ അഥവാ ജീവനും ബ്രഹ്മവും ഒന്നു തന്നെ എന്നുള്ള ജ്ഞാനത്തെയാണ് പരമാർത്ഥ ജ്ഞാനമെന്ന് അതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനം കൊണ്ട് മനസ്സ് ശക്തമാകുകയും ശക്തമായ മനസ്സ് അതീന്ദ്രിയ അനുഭവങ്ങൾ നൽകുന്നതുമായാണ് ഇത്തരം ധ്യാനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. മോക്ഷത്തിന്റെ നിർവചനവും അതിലേക്കുള്ള മാർഗവും പരസ്പര വിരുദ്ധങ്ങളാണെന്ന് കാണാം. എന്തെങ്കിലും അറിയാനുണ്ടെന്ന് തോന്നുന്നവന് ഇനിയൊന്നും അറിയാൻ ബാക്കിയില്ല എന്ന് തോന്നുകയുള്ളൂ. നശ്വരമായ ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും അറിയാനുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ പരമാർത്ഥ ജ്ഞാനിയാണ്. മോക്ഷം എന്താണെന്നുള്ള അറിവും എനിക്കുണ്ട്. എന്നാൽ മോക്ഷം എന്തെന്ന് ഇതുവരെ എനിക്ക് അനുഭവമായിട്ടില്ല. ജീവിച്ചിരിക്കെ മോക്ഷാനുഭവമുള്ള ഒരു ഗുരുവിന് മാത്രമേ മോക്ഷത്തിന്റെ രഹസ്യം എന്തെന്ന് പഠിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ആ രഹസ്യം അറിയുന്ന ഗുരുവിന്റെ പ്രത്യേകതയും ഞാൻ കണ്ടെത്തി. അതെല്ലാം അങ്ങിൽ സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. മാസ്റ്റർ, നിനക്ക് അകത്തേക്ക് വരാം. ബോധത്തിന്റെ സാന്നിധ്യമാണ് ദുഃഖത്തിനും വേദനയ്ക്കും കാരണമെന്ന് മനസ്സിലാക്കിയ നിന്റെ ബോധം ജ്ഞാനിയേക്കാളും ഏറ്റവും വലിയ ബുദ്ധിമാനേക്കാളും അല്പം ഉയർന്നതാണ്. ജനന മരണങ്ങളുടെ രഹസ്യം അറിയാൻ യോഗ്യനായ ശിഷ്യനാണ് നീ. നിനക്ക് ചോദ്യങ്ങൾ തുടരാം. ചോദ്യം 6. ശിഷ്യൻ, എല്ലാവരിലും തിരിച്ചറിവായി നിൽക്കുന്ന ബോധം ചിന്തകളെ ദുഃഖമായും ശരീരക്ഷതങ്ങളെ വേദനയായും അനുഭവപ്പെടുത്തുന്നു. ഈ ബോധം ജീവിച്ചിരിക്കെ നഷ്ടപ്പെട്ടാൽ ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും മുക്തനാകുമെന്നത് യുക്തിയും അനുഭവവുമാണ്. ദേഹം മരിക്കുന്നതോടെ വിദേഹമുക്തനാവുകയും ദേഹം വീണ്ടും എടുക്കാതിരുന്നാൽ മോക്ഷമെന്ന ഏറ്റവും ഉയർന്ന ബോധത്തിൽ എത്തുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതിനുള്ള മാർഗം ഉപദേശിച്ചാലും. മാസ്റ്റർ, നീ എന്താണ് ചോദിക്കുന്നതെന്ന് നിനക്കറിയില്ല. തിരിച്ചറിവ് നഷ്ടപ്പെട്ടാൽ ജ്ഞാനവും അതുകൊണ്ട് ദുഃഖവും ഇല്ലാതായേക്കാം. ഈ അവസ്ഥയാണ് ഭ്രാന്ത്. സ്വയം ഭ്രാന്തനായി നിലനിന്ന് മരിച്ചാൽ വിദേഹമുക്തിയും മോക്ഷവും കിട്ടുമെന്ന് നിന്നോടാരാണ് പറഞ്ഞത്? അതിന്റെ യുക്തി എന്താണ്? അല്ലെങ്കിൽ നീ അങ്ങനെ സ്വയം സങ്കല്പിച്ചതാണോ? ചോദ്യം 7. ശിഷ്യൻ, എന്റെ വിശേഷ ബുദ്ധി എന്നറിയപ്പെടുന്ന ബോധമാണ് എല്ലാ ദുഃഖങ്ങൾക്കും വേദനകൾക്കും കാരണമെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് എന്റെ നിദ്രാവസ്ഥയാണ്. ഗാഠനിദ്രയിൽ ഞാൻ പരമാനന്ദ സുഖം അനുഭവിച്ചിരുന്നു എന്ന് ഉണരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു. അങ്ങനെയെങ്കിൽ ആ നിദ്രാവസ്ഥ എന്നേക്കുമായി നീണ്ടുപോകുന്നത് മോക്ഷമാണെന്നത് യുക്തിയുക്തമായ അറിവാണ്. അതിനാൽ എന്റെ ചോദ്യം അർത്ഥവത്താണ്. മാസ്റ്റർ, ജീവിതത്തിൽ ദുഃഖവും വേദനയും മാത്രമല്ല സന്തോഷവും സുഖവും ഭംഗിയുമുണ്ട്. സുഖദുഃഖ സമ്മിശ്രമാകുമ്പോഴാണ് ജീവിതം അതിന്റെ പൂർണതയെ കൈവരിക്കുന്നത് എന്നാണ് ആത്മീയ ശാസ്ത്രങ്ങൾ പറയുന്നത്. ബോധത്തെ കൂടാതെ ജീവിതത്തെ വികാരഭരിതമാക്കാൻ സാധ്യമല്ല. വികാരങ്ങളില്ലെങ്കിൽ ജീവിതം വിരസമാണെന്നല്ലേ നിന്റെ അനുഭവം? ചോദ്യം 8. ശിഷ്യൻ, സുഖവികാരങ്ങൾ നൈമിഷികവും ദുഃഖവികാരങ്ങൾ അനന്തവുമായാൽ ബോധത്തിലുള്ള ജീവിതം അസഹനീയമാകും. അതുകൊണ്ടാണ് നിലനിൽപ്പിന്റെ എല്ലാ സൗകര്യങ്ങളും ഉള്ളവർ പോലും സുഖങ്ങൾ തേടി അലഞ്ഞു തിരിയുന്നതും മയക്കുമരുന്നുകളും മദ്യവും വേദന സംഹാരികളും വിനോദോപാധികളും ധ്യാനം പോലുള്ള ആത്മീയ സാധനങ്ങളും ഉപയോഗപ്പെടുത്തുന്നത്. എന്നാൽ ദുഃഖത്തെ അനുഭൂതികളിലൂടെ അവ താൽക്കാലികമായി അകറ്റുന്നു എന്ന് ധരിപ്പിച്ചിട്ട് പിന്നീടത് വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ബോധമില്ലാത്ത മറ്റു ജീവജാലങ്ങൾക്ക് നിലനിൽപ്പിന്റെ പ്രശ്നങ്ങളല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അവധൂതനായി ജീവിക്കുന്ന എന്നെ സംബന്ധിച്ച് ഇപ്പോൾ നിലനിൽക്കുന്ന ജീവിതം പ്രശ്നരഹിതമാണ്. തീവ്ര വികാരങ്ങളൊന്നും എന്നെ കാര്യമായി സ്പർശിക്കുന്നുമില്ല. ഈ ജീവിതം ദുഃഖമുക്തമാക്കാൻ ഒരു പരിധിവരെ എനിക്ക് കഴിഞ്ഞു. എന്നാൽ ശാരീരിക വേദനയെ സഹിക്കുവാൻ പലപ്പോഴും കഴിയുന്നില്ല. മാത്രമല്ല, അല്പം ഉയർന്ന എന്റെ ബോധം കണ്ടെത്തിയ ഒരു സത്യം എന്റെ ഉറക്കം കെടുത്തുന്നു. ഈ ജീവിതം ഞാൻ എന്റെ ഇഷ്ടത്താൽ തിരഞ്ഞെടുത്തതല്ല, മറിച്ച് അത് സംഭവിച്ചതാണ്. 7-8 വയസ്സായപ്പോഴാണ് ഞാൻ നിലനിൽക്കുന്നു എന്ന് തന്നെ ബോധ്യപ്പെട്ടത്. അജ്ഞതയിൽ ജനിച്ച് ജ്ഞാനത്തിൽ സ്വാഭാവികമായി വളരേണ്ട എന്നിൽ സമൂഹവും പ്രകൃതിയും വാസന സാധന ആരാധനാ ദോഷങ്ങൾ വളർത്തി. അതിനായി അവർ പാപബോധവും അനുസരണക്കേടും തിന്മബോധവും നൽകി. അങ്ങനെ അജ്ഞതയിൽ നിന്നും കൂടുതൽ അജ്ഞതയിലേക്ക് ഞാൻ അധപ്പതിച്ചു. ഈ അജ്ഞത താങ്ങാനാവാത്ത ദുഃഖമായി മാറിയപ്പോൾ പുണ്യബോധവും അനുസരണവും നന്മബോധവും പ്രാർത്ഥനയും ഉപവാസവും ധ്യാനവും എല്ലാം ഉപയോഗിച്ച് പരിഹരിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതുകൊണ്ടൊന്നും ദുഃഖം മാറിയില്ല, അത് വർദ്ധിക്കുകയേ ചെയ്തുള്ളൂ. അങ്ങനെ മനസ്സിന്റെ അസ്വസ്ഥത താങ്ങാനാവാതെ വന്നപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങി പ്രകൃതിയോടിണങ്ങി ജീവിക്കാൻ പഠിച്ചു. ഞാൻ എന്ന അഹങ്കാരവും എന്റേത് എന്ന മമതാബന്ധങ്ങളും ഉപേക്ഷിക്കാൻ എന്നെ പഠിപ്പിച്ചത് പ്രകൃതിയും മറ്റ് ജീവജാലങ്ങളും ആയിരുന്നു. അങ്ങനെ ദുഃഖമുക്തിയിൽ എത്തിയ എന്നെ മാറാതെ നിൽക്കുന്ന ശാരീരിക വേദന വീണ്ടും ഉണർത്തി. വികാരങ്ങളിൽ നിസ്സംഗമായ മനസ്സ് ബോധത്തിന്റെ പരമാനന്ദം അനുഭവിച്ചെങ്കിലും ശാരീരിക വേദന ആ പരമാനന്ദത്തെ നശിപ്പിച്ച് വീണ്ടും മനസ്സിനെ വികാരങ്ങളിൽ ശക്തമായി തിരിച്ചുകൊണ്ടുവരികയാണ് ചെയ്തത്. ഇപ്പോഴുള്ള ജീവിതം തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിനു മുമ്പും ദേഹത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നുവെന്നും മരണത്തിന് ശേഷവും വീണ്ടും ദേഹത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നതും ശാസ്ത്രീയ യുക്തിയാണ്. ആ അറിവാണ് ദുഃഖമുക്തിയല്ല വിദേഹമുക്തിയാണ് യഥാർത്ഥ മോക്ഷമെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത്. അല്ലെങ്കിൽ ഞാനും ഒരാൾ ദൈവമായി അധപ്പതിച്ചു പോകുമായിരുന്നു. എത്ര പരിശ്രമിച്ചിട്ടും വിദേഹമുക്തിയുടെ രഹസ്യം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ ജന്മം നഷ്ടപ്പെട്ടു പോയാൽ ഇനി എത്ര ജന്മങ്ങൾ എങ്ങനെയുള്ള ബുദ്ധിയിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഇപ്പോഴുള്ള ഈ ജ്ഞാനം ലഭിക്കുന്നതെന്ന് നിശ്ചയിക്കാനും കഴിയുന്നില്ല. മാസ്റ്റർ, ഇതിനു മുമ്പ് ജനിച്ചിട്ടുണ്ടെന്നും ഇനി വീണ്ടും ജനിക്കുമെന്നും എന്താണ് തെളിവ്? കർമ്മഫലം കൊണ്ട് പുനർജനിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ചോദ്യം 9. ശിഷ്യൻ, ഇപ്പോൾ നിലനിൽക്കുന്ന ജീവിതം ഞാൻ തിരഞ്ഞെടുത്തതല്ല, അത് സംഭവിച്ചതാണ്. സംഭവങ്ങൾ കാരണം അറിയാത്ത പ്രതിഭാസങ്ങളാണ്. അതിനാൽ വീണ്ടും അത് സംഭവിക്കുകയില്ല എന്ന് ശാസ്ത്രീയമായി പറയുക സാധ്യമല്ല. സംഭവിച്ചാൽ അതിനെ തടയുവാനും കഴിയില്ല എന്ന് ഇപ്പോൾ നിലനിൽക്കുന്ന ജീവിതം തെളിവ് നൽകുന്നു. വീണ്ടും ജനിക്കുന്നതല്ല എന്നെ ഭയപ്പെടുത്തുന്നത്. ജനനത്തിലൂടെ ലഭിക്കുന്ന വ്യക്തിബോധം എത്ര സമ്പന്നവും ആരോഗ്യവുമുള്ള സാഹചര്യത്തിലായിരുന്നാലും വേദനയെ ഇല്ലാതാക്കാൻ സാധ്യമല്ല എന്ന സത്യമാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. അതിന് തെളിവായി എന്റെ ചുറ്റും കാണുന്ന കോടാനുകോടി മനുഷ്യർ അനുഭവിക്കുന്ന ദുഃഖങ്ങളും വേദനകളും എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. കാരണം അവരാരും അത്തരം ദേഹവും സാഹചര്യവും ബുദ്ധിയും സ്വയം തിരഞ്ഞെടുത്തവരല്ല. പുനർജന്മത്തിലും അന്ത്യനാളിൽ ആത്മാക്കളുടെ ഉയർത്തെഴുന്നേൽപ്പിലും ഞാൻ വിശ്വസിക്കുന്നില്ല. അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. പുനർജനിക്കുന്നത് ദേഹമല്ല, വ്യത്യസ്ത ജന്തക സ്വഭാവമുള്ള ദേഹപദാർത്ഥത്തിന് പുനർജനിക്കാൻ കഴിയുകയില്ല എന്ന് ജന്തകശാസ്ത്രം തെളിവ് നൽകുന്നു. ദേഹപദാർത്ഥം നിലനിൽക്കുന്നതോ ഇല്ലാതാകുന്നതോ അല്ല എന്റെ പ്രശ്നം. ദേഹപദാർത്ഥത്തോട് ബോധം അവബോധമായി ലിങ്ക് ചെയ്ത് ഞാൻ എന്ന വ്യക്തിബോധമായി അഥവാ ആത്മാവായി മാറുന്നതാണ് എന്റെ പ്രശ്നം. ബോധമാണ് വ്യക്തിബോധമെന്ന ആത്മാവായി പുനർജനിക്കുന്നത്, അല്ലാതെ ദേഹമല്ല. വ്യത്യസ്ത വ്യക്തിബോധമായി ഒരേ ഒരു ബോധം പല ദേഹങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് ഭ്രമിച്ചാൽ ആ ഭ്രമത്തിൽ നിന്നും പുറത്തു കടക്കുവാൻ എളുപ്പമല്ല. കാരണം എന്താണ് ബോധം എന്നും എന്തുകൊണ്ടാണ് ബോധം ഭ്രമിക്കുന്നത് എന്നും പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രവും മനുഷ്യർ കണ്ടെത്തിയിട്ടില്ല. മാസ്റ്റർ, ജാഗ്രത് ഭ്രമമാണെന്നും പ്രപഞ്ചവും ജീവനുമെല്ലാം ഒരു വ്യക്തിയുടെ ബോധമണ്ഡലത്തിലെ വെറും നാമരൂപങ്ങൾ മാത്രമാണെന്നും വേദാന്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സത്യം മനസ്സിലാക്കിയ ഏതൊരുവനും ഭ്രമത്തിൽ നിന്ന് പുറത്തുകടന്ന് മോക്ഷം പ്രാപിക്കാമെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്.